യുവത്വത്തിൻ്റെ ലൗകിക മോഹങ്ങളിൽപ്പെട്ടിട്ടും വിശുദ്ധിയിലെത്തിയ ഈ യുവാവ് നമുക്കും വിശുദ്ധരാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. ജിൽസ ജോയ് എഴുതുന്നു, വേട്ടയാടിയും നൃത്തമാടിയും വിശുദ്ധിയിലേക്ക്. പരിശുദ്ധ അമ്മയോട് അഗാധമായ ഭക്തിയുള്ള യുവാവ്, പഠനത്തിൽ സമർത്ഥൻ, വേട്ടയാടാനും കുതിരപ്പുറത്ത് സവാരി ചെയ്യാനും ഇഷ്ടം, ഭംഗിയായി വസ്ത്രം ധരിക്കും, ഇതൊന്നും കൂടാതെ നന്നായി നൃത്തം ചെയ്യും. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ എല്ലാവരും കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന യുവാവായിരുന്നു ഫ്രാൻസിസ്. പല പെൺകുട്ടികളും അവൻ്റെ ഹൃദയം കീഴടക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ മുഴുകി ജീവിക്കവേ രണ്ട് തവണയാണ് ഗുരുതരമായ രോഗം ഫ്രാൻസിസിന് പിടിപെട്ടത്. അസുഖം ഭേദമാവുകയാണെങ്കിൽ വൈദികനാകുമെന്ന് ഓരോ പ്രാവശ്യവും പരിശുദ്ധ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. പക്ഷേ സുഖമായപ്പോൾ ആ വാഗ്ദാനം മറക്കുകയാണുണ്ടായത്. സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന സാൻഡേ പോസന്റെയുടെയും ആഗ്നസിന്റെയും 13 മക്കളിൽ 11-ാമനായിരുന്നു ഫ്രാൻസിസ്. 1838 അസീസിയിൽ ജനിച്ചു. 4-ാമത്തെ വയസ്സിൽ തന്നെ അമ്മയെ അവന് നഷ്ടമായി. പിന്നീട് ചേച്ചി മരിയ ലൂയിസയുടെ സംരക്ഷണയിലാണ് ഫ്രാൻസിസ് വളർന്നത്. എന്നാൽ അവന് 17 വയസ്സോളം പ്രായമുള്ളപ്പോൾ 1855 പടർന്നു പിടിച്ച കോളറ ഫ്രാൻസിസിന്റെ ചേച്ചി മരിയ ലൂയിസയുടെ ജീവൻ കവർന്നു. ഈ ലോക ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കാൻ ആ മരണം ഫ്രാൻസിസിന് പ്രേരണ നൽകി. തന്റെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകാൻ അവൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈദികനാകാൻ തീരുമാനമെടുത്തു. തുടർന്ന് പിതാവിന്റെ സമ്മതം ചോദിച്ചെങ്കിലും ആ അഭ്യർത്ഥന നിരസിക്കപ്പെടുകയാണ് ചെയ്തത്. അതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു. അന്നത്തെ ആർച്ച് ബിഷപ്പിന്റെ ആഹ്വാനപ്രകാരം കോളറ പകർച്ചവ്യാധി ഒഴിഞ്ഞുപോയതിന്റെ നന്ദി സൂചകമായി പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്ര നടന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശുദ്ധ ലൂക്ക വരച്ചതെന്ന് കരുതപ്പെടുന്ന ബൈസാന്റിയൻ കാലത്തെ പരിശുദ്ധ അമ്മയുടെ ചിത്രം വഹിച്ചാണ് ആ പ്രദക്ഷിണം നടത്തപ്പെട്ടത്. മാതാവിന്റെ ചിത്രം തന്നെ കടന്നുപോകുമ്പോൾ മുട്ടുകുത്തിയ ഫ്രാൻസിസ് അവന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുന്നത് വ്യക്തമായി കേട്ടു. ഫ്രാൻസിസ്, നീ എന്താണ് ഇപ്പോഴും ലോകത്തിൽ തന്നെ ആയിരിക്കുന്നത്? നിനക്ക് വേണ്ടിയുള്ളതല്ല അത്. നിന്റെ ദൈവവിളി പിൻചെല്ലു. ഈ ചിന്ത മനസ്സിൽ ശക്തമായതോടെ പിതാവിനോട് അവൻ വീണ്ടും സമ്മതം ചോദിച്ചു. പക്ഷേ പിതാവ് അനുവാദം നൽകിയില്ല. മാത്രവുമല്ല, അവനെ പിന്തിരിപ്പിക്കാൻ ചില ബന്ധുക്കളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ഫ്രാൻസിസിന്റെ കത്തിന് മറുപടിയായി അവനെ സ്വീകരിക്കാൻ തങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് പാഷനിസ്റ്റ് സഭയിൽ നിന്ന് അയച്ചിരുന്ന എഴുത്ത് പിതാവ് ഒളിച്ചുവെച്ചു. പക്ഷേ കുറേ നാൾ കാത്തിരുന്നിട്ടും പാഷനിസ്റ്റ് സന്യാസ സഭയിൽ നിന്ന് മറുപടി ലഭിക്കുന്നില്ലെന്ന് കണ്ട ഫ്രാൻസിസ് അപേക്ഷ സമർപ്പിക്കാനായി നേരിട്ട് അവർക്കടുത്തേക്ക് പോയി. ആ യാത്രയ്ക്ക് പിതാവും ബന്ധുക്കളും ഒരുപാട് തടസ്സങ്ങൾ ഉയർത്തിയെങ്കിലും അവന്റെ ദൃഢനിശ്ചയത്തിന് മുൻപിൽ മുട്ടുമടക്കി. ഒടുവിൽ ഫ്രാൻസിസിനെ കണ്ട നോവിസ് മാസ്റ്റർ അവനെ സന്തോഷത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ കാണാമെന്ന എല്ലാ പ്രതീക്ഷയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു ഫ്രാൻസിസ്. പാഷനിസ്റ്റുകളുടെ ത്യാഗപൂർണമായ ജീവിതത്തെ ദ്യോതിപ്പിക്കുന്ന കുരിശും മുള്ളുകൊണ്ടുള്ള മുടിയും, എളിമപ്പെടുക, ക്രിസ്തുവിനെ പ്രതി എല്ലാവർക്കും വിധേയനായിരിക്കുക എന്ന ഉപദേശവും ഒരു ചടങ്ങിൽ വെച്ച് ഫ്രാൻസിസ് സ്വീകരിച്ചു. വ്യാകുല മാതാവിന്റെ ഗബ്രിയൽ എന്ന പേരാണ് ഫ്രാൻസിസ് സ്വീകരിച്ചത്. നല്ല ഭക്തിയുള്ള, എല്ലാ നിയമവും കർശനമായി പാലിക്കുന്ന, ചെയ്യുന്നതിലെല്ലാം പൂർണ്ണ മനസ്സ് വയ്ക്കുന്ന ഒരാളായിരുന്നു അവൻ. അവന്റെ നോട്ട്ബുക്കിൽ അവൻ ഇങ്ങനെ എഴുതി, ഓരോ ദിവസവും എന്റെ ഇഷ്ടങ്ങൾ ചെറിയ കഷ്ണങ്ങളായി ഉടിക്കാൻ ഞാൻ പരിശ്രമിക്കും. എന്റെയല്ല, ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ അഗാധമായ എളിമയും ചെറിയ ചെറിയ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള പരിശ്രമവും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അവൻ എപ്പോഴും സന്തോഷവാനായിരുന്നു. അവസാനിക്കാത്ത ആനന്ദമാണ് എന്റെ ജീവിതത്തിൽ എന്നവൻ തന്റെ പിതാവിനെഴുതി. അവന് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നാളുകൾ ചെല്ലുംതോറും കൂടിക്കൂടി വന്നു. അവളിൽ അവൻ കണ്ടെത്തിയതെല്ലാം നോട്ടുബുക്കിൽ കുറിച്ചുവെച്ചു. ഒരിക്കൽ തന്റെ സഹോദരൻ മൈക്കിളിന് അവനെഴുതി, മറിയത്തെ സ്നേഹിക്കൂ, അവൾ സ്നേഹയോഗ്യയാണ്, വിശ്വസ്തയാണ്, മാറ്റമില്ലാത്തവളാണ്. സ്നേഹത്തിൽ അവളെ മറികടക്കാൻ ഒരിക്കലും കഴിയില്ല. നീ അപകടത്തിലാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ അവൾ തിടുക്കത്തിൽ വരും. നീ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ നിന്നെ ആശ്വസിപ്പിക്കും. നീ രോഗിയാണെങ്കിൽ അവൾ ശാന്തിവാഹിനിയാണ്, നിന്റെ ആവശ്യങ്ങളിൽ നിന്നെ സഹായിക്കും. നിത്യതയിലേക്കുള്ള യാത്രയിൽ നിനക്ക് കൂട്ടായി അവൾ അടുത്തുണ്ടാകും. നോവിഷേറ്റ് പൂർത്തിയാക്കിയിരുന്ന ഗബ്രിയൽ മികച്ച രീതിയിൽ പഠനം തുടരുന്നതിനിടയിൽ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങി. അസുഖം വിശുദ്ധനെ തെല്ലും വിഷമിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ആത്മീയമായി ഒരുങ്ങുന്നതിനു വേണ്ടി സാവധാനം സഹിച്ചുകൊണ്ടുള്ള ഒരു മരണത്തിനു വേണ്ടി അവൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എപ്പോഴും പ്രസന്നമായ മുഖം നിലനിർത്തിയ ഗബ്രിയേൽ തന്റെ കടമകൾ ചെയ്യുന്നതിൽ മുടക്കമൊന്നും വരുത്തിയില്ല. മൈനർ സഭയിൽ അംഗമായപ്പോഴേക്ക് ആരോഗ്യം വളരെ മോശമായി. എപ്പോഴും ചിരിക്കുന്ന മുഖമായിരുന്നതുകൊണ്ട് അവിടെയുള്ള സഹോദരർ അവന്റെ സഹനത്തിന്റെ ആധിക്യം അറിഞ്ഞില്ല. അവന്റെ അടുത്ത് വന്നിരിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. മരണക്കിടക്കയിൽ പോലും ദൈവവുമായുള്ള അവന്റെ ആന്തരിക ഐക്യം, കഠിനമായ വേദനകൾക്കിടയിലുള്ള മുറിയാത്ത പ്രാർത്ഥനയ്ക്കും പാപികൾക്ക് വേണ്ടി അവനെ തന്നെ ഒരു ബലിയായി അർപ്പിക്കുന്നതിലേക്കും വഴിമാറി. താൻ അഹങ്കരിക്കുമോ എന്ന ഭയത്താൽ തന്റെ ആത്മീയമായ എഴുത്തുകൾ കത്തിച്ചുകളയാൻ മരണക്കിടക്കയിൽ വെച്ച് ഗബ്രിയേൽ പറഞ്ഞു. കർത്താവിന്റെ പുരോഹിതനാകുന്നതിന് ഒരു വർഷം മുൻപേ തന്റെ 23 വയസ്സിൽ ഗബ്രിയേൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1862 February 27 ആ സ്വർഗീയ യാത്ര. സഭാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വ്യാകുലമാതാവിന്റെ ചിത്രം തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശാന്തമായ ഒരു പുഞ്ചിരിയോടെ വ്യാകുലമാതാവിന്റെ വിശുദ്ധ ഗബ്രിയേൽ അന്ത്യയാത്ര പറഞ്ഞു. മരണവേളയിൽ അവൻ കിടക്കയിൽ ഇരുന്നു. മുഖം പ്രകാശമാനമായി. അവന് മാത്രം കാണാവുന്ന ആരോ മുറിയിൽ പ്രവേശിച്ചാലെന്ന വിധം മുന്നോട്ടാഞ്ഞു. ചുറ്റും കൂടിയിരുന്നവരാണ് പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മ തന്റെ പ്രിയമകനെ കൊണ്ടുപോവാൻ എത്തിയതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. 1908 വാഴ്ത്തപ്പെട്ടവനായും 1920 വിശുദ്ധനായും ഗബ്രിയേൽ ഉയർത്തപ്പെട്ടു. വിശുദ്ധ ജമ്മ ഗൽഗാനി രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ വ്യാകുലമാതാവിന്റെ വിശുദ്ധ ഗബ്രിയേലിന്റെ ദർശനം ഉണ്ടായതായി പറഞ്ഞിട്ടുണ്ട്. തിരുഹൃദയ നൊവേന ചെല്ലാനും വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്കിനോട് പ്രാർത്ഥിക്കാനുമെല്ലാം ആവശ്യപ്പെട്ട വിശുദ്ധനിലൂടെ അവൾക്ക് രോഗസൗഖ്യവും ലഭിച്ചു. യുവജനങ്ങളുടെയും അതോടൊപ്പം സന്യാസാർത്ഥിനികളുടെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ.